സത്യ അന്വേഷണ പാതയിൽ സത്യത്തെ കണ്ടെത്തുന്നതായ ഒരു സഹോദരിയുടെ ജീവിത അനുഭവമാണ് വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവത്തെ അറിയുവാനുള്ളതായ ആഗ്രഹം തീർച്ചയായും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ഞങ്ങളോടൊപ്പം കാണുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോയെന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിയപ്പോൾ ഒരു ബുദ്ധിമതി ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നതായി ദൈവം കണ്ടു. സത്യ അന്വേഷണ പാതയിൽ പല സഭകളിൽ പോവുകയും സത്യമെന്താണ് എന്ന് അന്വേഷിക്കുകയും ഒടുവിലായി ദൈവത്തിൻ്റെ സത്യസഭയിലേക്ക് കടന്നു വരുന്നതായ ഒരു അനുഭവം സഹോദരി റേച്ചൽ മാത്യുവിന് ഉണ്ടായി. ആ പ്രിയദാസി സത്യം അറിഞ്ഞതായ സമയം മുതൽ ആ സത്യത്തെ സ്നേഹിക്കുകയും മുറുകെ പിടിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ദൈവവുമായിട്ടുള്ളതായ ഒരുമിച്ചുള്ളതായ അനുഭവം നമുക്ക് നേരിൽ കാണാം.
എൻ്റെ ഫാദർ പത്തനംതിട്ടയിലെ തിരുവല്ല വെണ്ണിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ജനിച്ച് വളർന്ന്. ഫാദറിൻ്റെ കുടുംബം എല്ലാം അവിടെ ആയിരുന്നു, ഞങ്ങളും അവിടെ ആയിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്. ഞങ്ങൾ 6 മക്കളും ജനിച്ചത് അവിടെ വെണ്ണിക്കുളത്ത് വെച്ചാണ്. ആ ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ മലബാറിലേക്ക് കുടിയേറുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ ബ്രദറും ഇവർ രണ്ടു പേരും കൂടെ മലബാറിലെ നിലമ്പൂർ, അന്ന് മലബാർ എന്നാണ് അവിടെ പറയപ്പെടുന്നത്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടേക്ക് പോയി. പിന്നെ ഞങ്ങളുടെ സ്കൂളിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിലമ്പൂർ ആയിരുന്നു. അവിടെ മാർത്തോമാ സഭയിലെ സജീവ അംഗങ്ങളായിരുന്നു ഞങ്ങൾ.
അവരവരുടെ സഭകളിൽ പോവുക എന്നുള്ളതുപോലെ ഹൃദയം നിറഞ്ഞ സന്തോഷം പകരുന്ന മറ്റൊന്ന് വേറെയില്ല. എന്നാൽ റേച്ചൽ മാത്യു എന്ന് പറയുന്നതായ ഈ സഹോദരി വിവാഹം കഴിച്ച് തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ അത്തരത്തിലുള്ളതായ ഒരു സഭയെ കണ്ടെത്തുവാൻ്റെ കോണം കഴിഞ്ഞില്ല. പകരം മറ്റൊരു സഭ അന്വേഷിച്ച് ഉള്ളതായ യാത്ര ആരംഭിക്കുകയാണ്.
എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബം, വിവാഹമായിട്ടാണ് ഞാൻ തൃശ്ശൂർ എത്തുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബവും നിലമ്പൂരുണ്ടായിരുന്നവരാണ്. നിലമ്പൂരിന് അപ്പം ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ആ നിലമ്പൂർ അയൽവാസി എന്നല്ല, ആ ദേശക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇവരുടെ ഈ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫാദർ അവിടുത്തെ ബ്രദറെ കാണാനായിട്ട് വന്ന സമയത്ത് കല്യാണം ആലോചിച്ചു. അപ്പം ഞാനവിടെ ലീവിന് വന്ന സമയമായിരുന്നു. അപ്പോൾ കല്യാണം ആലോചിച്ചു, കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടേക്ക് എത്തി, തൃശ്ശൂരെത്തി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കുടുംബം ഒരു 40 വർഷം മുമ്പ് ഇവിടെ വന്ന് സെറ്റിൽഡായി തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ കല്യാണം വഴിയാണ് ഞാൻ തൃശ്ശൂരിലെത്തുന്നത്.
പള്ളികൾ ധാരാളമുള്ളതായ തൃശ്ശൂർ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ളതായ പള്ളികളിലേക്ക് സിസ്റ്റർ റേച്ചൽ മാത്യു പോയി. എന്നാൽ സത്യം എവിടെയാണ് ഉള്ളത്? ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതായ ആരാധന എവിടെ കണ്ടെത്താൻ സാധിക്കും? ദൈവവചനം പ്രസംഗിക്കുന്നതായ സ്ഥലം എവിടെയാണ്? ഈ അന്വേഷണ പാതയിൽ ചില നാളുകൾ, അത് മാസങ്ങളായും വർഷങ്ങളായും കടന്നുപോയിക്കൊണ്ടേയിരുന്നു.
എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ മാർത്തോമക്കാരായിരുന്നു. അവർ തൃശ്ശൂർ വന്ന് ഈ വെട്ടുകാടെന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്തപ്പോൾ ഒരു മാർത്തോമ പള്ളി അടുത്തെങ്ങും ഇല്ലായിരുന്നു. ഒരു പള്ളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിലാണ്. പിന്നെ അവർ അന്വേഷിച്ചിട്ട് അടുത്തെങ്ങും കണ്ടുപിടിക്കാനും സാധിച്ചില്ല. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ ആ കാലത്ത് ബസ്സിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ് തൃശ്ശൂർ ടൗണിലേക്ക്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ബസ്, പിന്നെ 3-4 അല്ലെങ്കിൽ 5-6 അംഗങ്ങളുള്ള ഒരു കുടുംബം പെട്ടെന്ന് തൃശ്ശൂരേക്ക് എല്ലാവരും കൂടി പോവുക എന്ന് പറയുമ്പം അതും പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിനല്ലോ അടുത്തുള്ള ഒരു പള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. CSI പള്ളി നോക്കിയപ്പോഴും ഇല്ല, ചുറ്റും കാത്തലിക്സാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കൽദയ സുറായി സഭ എന്ന് പറയുന്ന സഭയിൽ, അതിവിടെ പുത്തൂരൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന്, അത് മറ്റുള്ള സഭയെക്കാൾ ഒരു അല്പം കൂടെ വിഭിന്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ പോകാമെന്ന് തീരുമാനിച്ചത്. അവിടെ ചെന്നു. അവിടെ മറ്റു കാത്തലിക്സിനെ പോലെ മറ്റു വിഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഏകദേശം മാർത്തോമ പോലെ തന്നെ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അവർ പള്ളിയിൽ ഒരു കുരിശ് വെച്ചിരിക്കും. പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു മേശപ്പുറത്ത് ഒരു വലിയ കുരിശ് വയ്ക്കും. എല്ലാ അംഗങ്ങളും ആരാധനയ്ക്ക് ശേഷം ചെന്ന് ആ കുരിശിനെ മുത്തിയിട്ട് വേണം ഇറങ്ങി വരാൻ. അത് അവരുടെ ഇന്നും അന്നും അവരുടെ ഒരു രീതിയാണത്. അപ്പം ആ ഒരു വ്യത്യാസത്തിലാണ്, അതുമാത്രമേ ഞാൻ മറ്റു മാർത്തോമ സഭയിൽ വ്യത്യാസമായിട്ട് അവിടെ കണ്ടുള്ളൂ. പക്ഷേങ്കിൽ ഞാനും കല്യാണം ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഈ സുറൈസ് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞിറങ്ങുമ്പോൾ ഈ കുരിശ് മുത്താൻ പറയും. അപ്പം ഞാൻ എന്നോടും കുരിശ് പോയി, അവിടെ പോയി മുത്തിയച്ചിറങ്ങാൻ പറഞ്ഞു. അപ്പം എനിക്കെന്തോ അതൊരു വ്യത്യാസമായിട്ട് തോന്നി, ഞാനത് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാവും, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ അഹങ്കാരിയാണ്, കുരിശ് മുത്താതെ ഇറങ്ങിപ്പോരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ജീവിതത്തെ എനിക്ക് വളരെയധികം എന്നെ വിഷമിപ്പിച്ചു, ഹാർട്ട് ചെയ്തു. എനിക്ക് ആ സഭയിലേക്ക് പിന്നെ പോകാനായിട്ട് തോന്നാത്ത ഒരനുഭവം എനിക്കവിടെ ഉണ്ടായി.
സഹോദരി റേച്ചൽ മാത്യുവിൻ്റെ ഈ സത്യ അന്വേഷണ പാതയിൽ ചില സഭകളിൽ നിന്ന് ചില സഭകളിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നതായ സമയത്ത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചതായ ഒരു അനുഭവമുണ്ടായി. അത് ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നതായ ഒന്നല്ല. ആ ഒരു അനുഭവം തികച്ചും തൻ്റെ സത്യ അന്വേഷണ പാതയിൽ ഒരു വലിയ വഴിത്തിരിവായി എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുവാൻ തക്കോണം സാധിക്കും.
അതിനുശേഷം, ആ സംഭവത്തിന് ശേഷം പിന്നീട് ഞാൻ ആ പള്ളിയിലേക്ക് പോകുകയുണ്ടായില്ല. എനിക്കത് മാനസികമായിട്ട് വിഷമമുണ്ടായി, അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അങ്ങനെ ഒരു സഭയിലും പോകാതെ ഒരു ഏകദേശം ഒരു 7 മാസത്തോളം ഞാൻ അങ്ങനെ ഇരുന്നു. പെട്ടെന്നൊരു മാർത്തോമ സഭ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് അറിയില്ല. എനിക്കിവിടെ എനിക്കധികം തൃശ്ശൂർ പരിചയമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു രീതിയിലാണ് 6-7 മാസത്തോളം പോയിക്കൊണ്ടിരുന്നത്.
നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് ആഘോഷപരമായി നടത്തുന്നതായ ഈ ഒരു സ്കൂൾ സെവൻ ഡേ അഡ്വന്റിസ്റ്റുകാരാണ് കേരളത്തിൽ ആദ്യമായി ഇത് കൊണ്ടുവരുന്നത്. ആ തരത്തിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടത്തുന്നതിന് സ്ഥലമന്വേഷിച്ച് നടന്നതായ ചില പാസ്റ്റർമാർ അവസാനം ചെന്നെത്തിയത് സിസ്റ്റർ റേച്ചൽ മാത്യുവിൻ്റെ ഭവനത്തിലായിരുന്നു. അത് സെവൻ ഡേ അഡ്വന്റിസ്റ്റുകാർക്ക് മാത്രമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നതായ ഒരു കൂട്ടം ദൈവജനത്തിന് അത് വലിയ അനുഗ്രഹമായി. അനേകർ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരമാക്കി. ദൈവത്തിൻ്റെ വചനം ആ ചെറിയ സ്കൂളിൽ ആരംഭിക്കുകയും പിന്നീടത് വളർന്ന് പന്തലിച്ച് അനേകരുടെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു. സത്യം ഒരിക്കലും മൂടി വയ്ക്കുവാൻ കഴിയുന്നതല്ല. ആ പ്രദേശത്തും സത്യം വളരുകയും അത് അനേക ഹൃദയങ്ങളെ നേടുകയും ചെയ്തു.
എൻ്റെ ഫാദറിനെ വൈകുന്നേരങ്ങളിൽ ഈ വെട്ടുകാട് സെൻറ്ററിൽ വന്നിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പം പാസ്റ്റർ എ യോഗനാനും പാസ്റ്റർ ജസ്റ്റിനും ജസ്റ്റിൻ പി അബ്രഹാം ഇവർ രണ്ടുപേരും കൂടി BBS നടത്താനായിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് വരികയായിരുന്നു. അങ്ങനെ ആരോ എൻ്റെ ഫാദർ ലോയിലേക്ക് വരെ എത്തിക്കുകയും ഒരു BBS നടത്താനായിട്ടൊരു സ്ഥലം ശരിയാക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫാദർ ലോ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ പാസ്റ്റർ എ യോഗനാൻ ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആത്മീയ പശ്ചാത്തലം കൂടെ അന്വേഷിച്ച സമയത്ത് ഞാൻ എവിടെയും പോകാതിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അത് അറിഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ പാസ്റ്റർ എ യോഗനാൻ എന്നെ സഭയിലേക്ക് ക്ഷണിച്ചു. ഇവിടെ എങ്ങും പോകാതിരിക്കുകയല്ലേ, അതുകൊണ്ട് തൃശ്ശൂർ ഞങ്ങൾക്കിങ്ങനെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ഒരു ആരാധന അവിടെ 11 മണിക്ക് നടക്കുന്നുണ്ട്, ആരാധനയിലൊന്ന് സംബന്ധിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ശബ്ദത്തിൽ തന്നെ ഈ പള്ളിയിലേക്ക് എത്തി.
ദൈവത്തിൻ്റെ വചനം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്നാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ റേച്ചൽ മാത്യു ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുകയും ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാരെ ഭവനത്തിലയച്ച് ദൈവത്തിൻ്റെ സത്യം മനസ്സിലാക്കുവാനുള്ളതായ ഒരു മുഖാന്തരം ഉണ്ടാക്കുകയും ചെയ്തു. അത് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് പാസ്റ്റർമാരുടെ രൂപത്തിലാണ് ദൈവദൂതന്മാർ അവരുടെ ഭവനത്തിലേക്ക് ചെന്നത്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വളരെ സൗഹൃദപരമായ ഒരു സഭയാണ്. സമാധാനം തുളുമ്പുന്നതായ ഈ സഭയിൽ സിസ്റ്റർ റേച്ചൽ മാത്യു വന്നപ്പോൾ അവർക്ക് സഭയോടുള്ളതായ ആ കാഴ്ചപ്പാടിന് വലിയ ഒരു ബഹുമാനം തോന്നി. ഈ ബഹുമാനം അവരെ സത്യത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കി. മറ്റൊരിടത്തും കാണാത്തതായ സന്തോഷവും സമാധാനവും സത്യത്തെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നതായ ഇങ്ങനൊരു സഭ ലോകത്തിലില്ല എന്നുള്ള തീരുമാനത്തിലെത്തുവാൻ അവരെ സഹായിച്ചു.
ഞാൻ ആ സഭയിൽ ഇന്ന് എനിക്ക് നല്ല ഓർമ്മ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ 11 മണിക്ക് ആരാധനയ്ക്ക് വരാൻ പറഞ്ഞോണ്ട് ഞാൻ അല്പം നേരത്തെ 10:50 അവിടെ എത്തിയപ്പോൾ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പള്ളിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ എന്നെ വളരെ സന്തോഷമായിട്ട് അവർ സ്വീകരിക്കുകയും എന്നെ കുറച്ച് ഡീറ്റെയിൽ അന്വേഷിക്കുകയും എനിക്ക് ആത്മീയമായിട്ടും ആ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തായിരുന്നു ഞാൻ അന്ന് എത്തിയിരുന്നെങ്കിലും എനിക്ക് ആത്മീയമായിട്ട് ഞാൻ എന്തിനു വേണ്ടിയോ ലാക്കിയതുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് അവിടെ എനിക്ക് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റി. എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ആ ആരാധനയിൽ ഞാൻ സംബന്ധിച്ചു ഞാൻ തിരിച്ചു വന്നു. പിന്നീട് ഒരാഴ്ച ഒരു ശബ്ദം പോലും മുടങ്ങാൻ എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു എനിക്ക്. എല്ലാ റെഗുലറായിട്ട് എല്ലാ ഒരു ദിവസം ഞാൻ 10:50 ചെന്നപ്പോൾ അവിടെ ക്ലാസ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ശരിക്കും ആ ക്ലാസ്സിൻ്റെ ടൈം എനിക്കറിയില്ലെങ്കിലും പിറ്റേ ആഴ്ച ഞാൻ അതിലും നേരത്തെ പോയി. അത് പിറ്റേ ആഴ്ച അതിലും നേരത്തെ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി 10:00 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ 10:00 പോയി. പിന്നീട് 9:30 ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലി നേരത്തെ എത്തി ഞാൻ അവസാനം 9:15 തൊട്ട് ശാബ സ്കൂൾ ശുശ്രൂഷകൾ സംബന്ധിക്കാൻ തുടങ്ങി. 2 വർഷം ഞാൻ റെഗുലറായിട്ട് ആ സഭയിൽ പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ബൈബിൾ സ്റ്റഡിയെക്കുറിച്ച് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്.
ഈ സത്യം അന്വേഷിച്ച് നടന്നതായ ഈ മാതാവ് തീർച്ചയായും ഒരു വലിയ ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ്. തൻ്റെ ഭർത്താവ് നാട്ടിലില്ല. ഈ സമയത്ത് സ്നാനപ്പെടുവാൻ തക്കവണ്ണം വളരെ ധൈര്യത്തോടുകൂടെ മുൻപോട്ട് വരുന്നതായ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുവാൻ മറ്റാരുടെയും സഹായം വേണ്ട എന്നുള്ളതായ ഒരു തികഞ്ഞ വിശ്വാസം പ്രിയദാസിയെ നയിച്ചിരുന്നു.
2 വർഷം ഞാൻ ആ ചർച്ചിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ പാസ്റ്റർ യോഗനാൻ, അപ്പോൾ പാസ്റ്റർ എ യോഗനാനും സോഫിയമ്മ മിസ്സും റെഗുലറായിട്ട് ഞങ്ങളെ സന്ദർശിക്കാൻ വരുമായിരുന്നു. BBS എല്ലാ 2 സമ്മർ അതിനിടയ്ക്ക് കടന്നുപോയി. 2 സമ്മറിലും EBS നടത്തി. അങ്ങനെ റെഗുലറായിട്ട് വരികയും ഞാൻ അവരോട് അവസാനം എനിക്ക് അങ്ങോട്ട് സ്നാനപ്പെടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്ക് സ്നാനപ്പെടണമെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ചതൊക്കെ മതിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ യോഹന്നാൻ എന്നോട് പറഞ്ഞു, ഇത് പോരാ, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ചില അടിസ്ഥാന കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്, അതിനുശേഷം സ്നാനപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊന്നാ പഠിക്കാനായിട്ട് ഞാനൊരു സമയം സൗകര്യവും ഒരുക്കി തരാം. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് ഞങ്ങൾ വേറൊരു വീട് വാങ്ങിച്ച് ഞങ്ങളിവിടെ വേറെ താമസിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുള്ളി ബോംബെയിലായിരുന്നു. അപ്പോൾ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി വരാൻ ക്ലാസ് എടുക്കാൻ വരാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, യോഹന്നാൻ സാർ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വേണ്ട, നമുക്ക് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞു. ഈവനിങ്ങില് അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു 6 മണി ശേഷം അവിടെ വീട്ടിലെത്തും. ഞാനും മോനും കൂടെ അവിടെ എത്തും. അപ്പോൾ വീട്ടിലുള്ള എല്ലാം ഞങ്ങൾ എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 ആഴ്ചയോളം സാറ് റെഗുലറായിട്ട് എല്ലാ ഈവനിങ്ങിലും വന്ന് എന്നെ പഠിപ്പിച്ചു. ഈ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിലോ മദറിലോ കുടുംബാംഗങ്ങളെല്ലാവരും അവരെല്ലാവരും വന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം 13 May സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ തലേദിവസം സാറ് ശബദ വെസ്പറിന് മുമ്പായിട്ട്, ശബദ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നേരത്തെ വന്ന് ക്ലാസ്സിൻ്റെ അവസാന ഘട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ സ്നാനത്തിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിലും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദറിലോ പറയുന്നത്, സാലിയുടെ കൂടെ ഞാനും സ്നാനപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് 1994 ഞങ്ങൾ ഈ തൃശ്ശൂർ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ സ്നാനപ്പെടുന്നത്.
തൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഭാര്യയിൽ കണ്ടതായ മാറ്റം വളരെ നല്ലതായിരുന്നു. താനും തീരുമാനിച്ചു, ഞാനും എൻ്റെ ഭാര്യ സേവിക്കുന്നതായ ദൈവത്തെ സേവിക്കും, ആ സഭയിൽ ഞാൻ പോകും, ആ സഭയിൽ ഞാനും അംഗമാകും. ദൈവത്തിൻ്റെ കരം ഈ കുടുംബത്തോടു കൂടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷപരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ സത്യം സ്വീകരിക്കുന്നതിലൂടെ അവർക്ക് സാധ്യമായി.
ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു സഭയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഭാര്യ സ്നാനപ്പെടുന്നത്. ആ സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നതായ ദൈവ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ വചനപഠനവും പ്രാർത്ഥനയും മറ്റുള്ള സഭയിലേക്കാട്ടും കൂടുതൽ എന്നെ ആകർഷിച്ചതുകൊണ്ട് ഞാനും ഈ സഭയിൽ ചേരുവാൻ തീരുമാനിച്ചു. തന്നെയല്ല, ഈ ഇതിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരികയും ആത്മീയമായും സാമ്പത്തികവും ഭൗതികമായും ദൈവം ഞങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നന്നായെന്ന് പറഞ്ഞാൽ ഇവളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ് എന്നെയും ഈ സഭയിലേക്ക് ചേരുവാൻ പ്രേരിപ്പിച്ചത്.
സത്യം സ്വീകരിക്കുന്നവർക്ക് സാധാരണ ഉണ്ടാകാറുള്ളതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ നിന്നുള്ളതായ അകൽച്ചകൾ, ഇതൊക്കെയും ഈ കുടുംബത്തിനും ഉണ്ടായി. എന്നാൽ സത്യമാണല്ലോ സ്വീകരിച്ചത്, ദൈവത്തിനു വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത് എന്ന ചിന്ത ഇവരിൽ സന്തോഷവും സമാധാനവും ഉളവാക്കി. അവർ ബാഹ്യമായുള്ളതായ അനിഷ്ടതകളെയൊക്കെയും മറന്നുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുവാനും തീരുമാനിച്ചു. പണ്ട് VBS നടന്നിരുന്നതായ ആ സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടം ജനം ദൈവത്തെ അറിയുകയും സത്യം സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി. തൃശ്ശൂരിലെ പുത്തൂർ എന്ന് പറയുന്നതായ സ്ഥലത്ത്, വെട്ടുകാടെന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വലിയൊരു കൂട്ടം ആൾക്കാർ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ജലത്താൽ സ്നാനമേറ്റ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഭാഗമായി. തികച്ചും ഈ പ്രദേശത്ത് ദൈവം പണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ചിരുന്നത് വൃഥാവായിപ്പോയില്ല.
തീർച്ചയായിട്ടും എനിക്ക് വളരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സത്യം കണ്ടതിൻ്റെ സന്തോഷവും അത് മറ്റുള്ളവരോട് പറയണം, എല്ലാവരും ഈ സത്യം അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് മുതലുള്ള ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുവേണ്ടി ഞാൻ ആദ്യം എൻ്റെ കുടുംബത്തിൽ തന്നെയാണ്, എൻ്റെ വീട്ടിലുള്ളവരോട് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞാനും എൻ്റെ ഫാദറുള്ള മകൾ ഞങ്ങൾ റെഗുലറായിട്ട് ഈ പള്ളിയിൽ പോകുമായിരുന്നു, തൃശ്ശൂർ പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരോടും, ഇവിടുത്തെ മറ്റ് സഹോദരങ്ങൾ, എൻ്റെ ഹസ്ബൻഡിന് 3 സഹോദരങ്ങൾ ഉണ്ട്, 2 സഹോദരികളും ഉണ്ട്. അപ്പോൾ ഇവരോടെല്ലാം ഞങ്ങൾ റെഗുലറായിട്ട് പറയുമായിരുന്നു സത്യത്തെക്കുറിച്ച്. അങ്ങനെ വൈകാതെ, അതായത് ഏകദേശം 1-7 മാസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം 14 പേര് സ്നാനപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ 3 എൽഡർ ബ്രദറും വൈഫും 3 കുഞ്ഞുങ്ങളും 2 അനിയന്മാരും അവരുടെ 2 ഭാര്യമാരും പിന്നെ സഹോദരിയുടെ 1 മകള്, ഇങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ 14 പേര് 1 വർഷം തികയതിനു മുമ്പ് തന്നെ സ്നാനപ്പെട്ടു. ഒരു വർഷം എൻ്റെ ഫാദറിലോ ആ വർഷം തന്നെ മരിക്കുകയും ചെയ്തു.
സത്യം സ്വീകരിച്ച് ദൈവസഭയുടെ അംഗമായി തീർന്നു. ഇനി കർത്താവ് തനിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം അത് നിറവേറ്റണമല്ലോ എന്നുള്ളതായ ആഗ്രഹമായി. ഭവനത്തിലും മറ്റു അനേക സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വചനമടങ്ങുന്നതായ ട്രാക്റ്റുകളും സത്യം സംസാരിക്കുവാനുമുള്ളതായ അവസരങ്ങൾ കണ്ടെത്തി മറ്റുള്ളവരോട് സുവിശേഷീകരിച്ചു. ദൈവം അവരുടെ പ്രവർത്തനത്തെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു.
എൻ്റെ ദൈവം നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ സത്യത്തിലായതിനു ശേഷം ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാൻ എനിക്ക് സാധിച്ചു. മറിഞ്ഞു കിടന്ന പല സത്യങ്ങളും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ ഈ സമയത്തും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞാനും മോനും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഷാർജയിലെ ജോലി സംബന്ധമായിട്ട് അവിടെയായിരുന്നു. അവിടെയായിരുന്ന സമയത്ത് അദ്ദേഹം മാർത്തോമാ സഭയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം വന്ന് ലീവിന് വരുമ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ കൂടെ ചർച്ചിൽ വരും. അപ്പോൾ ഒരു പ്രാവശ്യം ലീവിന് വന്നപ്പോൾ സ്നാനപ്പെടുവാനായിട്ട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഈ സഭയിൽ വയ്ക്കൂ, ഞാൻ മാർത്തോമായിൽ പോകാമെന്ന് പറഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാകത്തില്ല, ഒരു ഭവനത്തിൽ 2 പേര് 2 സഭയിൽ പോകുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് ഏകദേശം മോന് പ്രായപൂർത്തി, അവന് സ്നാനപ്പെടേണ്ട സമയമായപ്പോൾ അവൻ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹം ലീവിന് വന്നു. ലീവിന് വരുന്ന ആ ഒരു അതുവരെയും സ്നാനപ്പെടുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ലീവിന് വന്ന സമയത്താണ് പറയുന്നത്, എന്നാൽ ഞാനും നിതിൻ്റെ കൂടെ സ്നാനപ്പെടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പലരോടും ഈ സദ്യ എൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും കൊണ്ടുവന്നെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് വന്നില്ലല്ലോ എന്നുള്ളൊരു മനോവിഷമം എനിക്ക് വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അദ്ദേഹവും ഈ സത്യത്തിലേക്ക് വരാൻ തീരുമാനിക്കുകയും ഫാദറും മകനും ഒരുമിച്ച് 1 ദിവസം സ്നാനപ്പെടുകയും ചെയ്തു. അതെൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും അതൊരു അനുഗ്രഹമായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ആ ഒരു വലിയ സന്തോഷമായിരുന്നു.
പലപ്പോഴും പ്രബലമായ സഭകളിൽ നിന്ന് സെവൻത് അഡ്വന്റിസ്റ്റ് സഭയിലേക്ക് വരുമ്പോൾ സാധാരണ കുടുംബക്കാർ പറയുന്നത്, നീ നശിച്ചു പോകും, നീ നന്നാവുകയില്ല, നിനക്ക് ഇത് ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ദൈവം ഈ കുടുംബത്തെ പടിപടിയായി ഉയർത്തുകയായിരുന്നു, ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനാണ് അവരെ സത്യത്തിലേക്ക് ദൈവം വിളിച്ചത് എന്ന് ഇന്ന് ഓർക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കും.
ഞാൻ ഈ സഭയിൽ വന്നതുകൊണ്ട് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ബൈബിളിൽ ഞാൻ ശരിയായ രീതിയിൽ സത്യമായ ഒരു സഭയിലാണ് എത്തിയിരിക്കുന്നതെന്നുള്ളതിൻ്റെ സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിച്ചതുപോലെ ശബദുകൂടെ നമ്മൾ അനുസരിക്കണമെന്നും പത്ത് കൽപ്പന അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഞാൻ വ്യക്തമായിട്ട് പഠിച്ചു.
സത്യം അറിയുന്നത് പോലുള്ളതായ ഒരു സന്തോഷം മറ്റൊന്നുമില്ല. ഒരുപക്ഷെ സത്യം അറിയാതിരിക്കുമ്പോൾ എനിക്ക് വേറൊരു സത്യം അറിയില്ല, വേറൊരു സത്യമില്ല എന്ന് ചിന്തിക്കാം. പക്ഷേ സത്യം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് സത്യമല്ല എന്ന് ധരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ കുടുംബത്തിന് അത്തരത്തിലുള്ളതായ ഒരവസ്ഥയുണ്ടായില്ല. അവർ സത്യമറിഞ്ഞു, സത്യം സ്വീകരിച്ചു, സത്യത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകുന്നു. വളരെ സാക്ഷ്യത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കുകയും ചെയ്യുന്നു.
ഞാൻ മറ്റ് പല സഭകളിലും പോയിട്ടുണ്ട്. പെന്തക്കോസ് സഭയിൽ പോയിട്ടുണ്ട്, മെതോഡിസ്റ്റ് സഭയിൽ പോയിട്ടുണ്ട്, മാർത്തോമാ സഭയിൽ. പക്ഷെ അവിടെയൊന്നും കാണാത്ത ഒരു സന്തോഷവും സമാധാനവും സത്യവും എനിക്ക് ഈ സഭയിൽ കാണാനായിട്ട് സാധിച്ചു. ആത്മീയമായിട്ട് വളരെയധികം മറ്റൊരു സഭയും പഠിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ വചനം പഠിപ്പിക്കുന്നു. വചനം ഇന്നും പത്ത് കൽപ്പന അനുസരിക്കേണ്ടില്ല, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത് ആവശ്യകത വളരെ വ്യക്തമായിട്ട് എനിക്ക് പഠിക്കുവാനും ഇന്ന് മറ്റുള്ളവർക്ക് അത് ചെയ്യുവാൻ വേണ്ടി ഞാൻ മറ്റുള്ളവരെയും അവിടും പറഞ്ഞുകൊണ്ട് സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യകതയുണ്ട് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ ഭവന സ്വന്തം ഭവനത്തിലുള്ളവരോടും അതുപോലെ ഈ ദേശക്കാരോടൊക്കെയും പുസ്തകത്തിൽ കൂടെയും എൻ്റെ സാക്ഷീകരണത്തിൽ കൂടെ ഒക്കെയും ഞാൻ ആവശ്യപ്പെടുകയല്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും അതിലേക്ക് വരണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
കർത്താവ് നമ്മോട് പറഞ്ഞത് നമ്മുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കണമെന്നാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും അവർ അറിഞ്ഞതായ സത്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും അവരുടെ നല്ല സ്വഭാവവും നല്ല ജീവിത രീതിയും മറ്റനേകർ പകർത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. അതിന് ധാരാളം തെളിവുകൾ അവരുടെ അയൽവക്കത്തു നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്.
അവരുടെ ജീവിതം തികച്ചും സന്തോഷകരമായിട്ടൊരു ജീവിതമാണ്. എല്ലാവരുമായിട്ട് നല്ല സമ്പർക്കവും ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ സഹായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ കുടുംബത്തിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും അവരൊന്നിച്ച് ഒരു കുടുംബം ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് മുന്നേറുന്നത്. അവരുടെ ജീവിതം ഞങ്ങളെ ആത്മീയമായിട്ടും മാനസികമായിട്ടും നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും സ്വാധീനിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 22 വർഷമായിട്ടുള്ള പരിചയമാണ് ഞങ്ങൾക്ക് അവർ തമ്മിൽ. നല്ലൊരു ആത്മീയ ബന്ധത്തിലാണ് പോകുന്നത്.
ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് മനുഷ്യരെ വിളിക്കുന്നത് പല തരത്തിലാണ്. ചിലരിൽ അത് ചില സംഭവങ്ങളിലൂടെ ആയിരിക്കും, ചിലരിൽ ചില വ്യക്തികളിലൂടെ ആയിരിക്കും, ചിലരിൽ അവരിൽ തന്നെ ഉണ്ടാകുന്നതായ ആഗ്രഹത്താൽ ആയിരിക്കാം. ഇവിടെ ഇതെല്ലാം കൂടെ സമന്വയിക്കുന്നതായ ഒരു രീതിയിലാണ് ഈ കുടുംബത്തെ ദൈവം സത്യത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. പ്രിയ ദൈവമക്കളെ, നമ്മെയും ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കാം സത്യത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ സത്യം നാം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരോട് പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും അനാഥരായി വിടുകയില്ല. മനുഷ്യർ പറയുന്നത് പോലെ നാശത്തിലേക്ക് ദൈവം നമ്മെ വിടുകയല്ല, എന്നാൽ നിത്യതയിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുവാനാണ് അവൻ നമ്മെ സത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത് മുറുകെ പിടിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.